പേജ് നമ്പർ 207 ഭാഗം 23. ശരീരത്തിൻ്റെ വസ്ത്രമാകാൻ ആത്മാവിന് കഴിയുമോ? ആത്മാവിനെ ശരീരത്തിൻ്റെ വസ്ത്രമാക്കിയിരുന്നാണ് മാർഗരീത്ത ഇപ്പോൾ കീറിയ വസ്ത്രങ്ങൾ തുന്നുന്നത്. കക്ഷം കീറിയ ബ്ലൗസ്, തടം പൊട്ടിയ മുണ്ട്, മൂട് പൊളിഞ്ഞ അടിപ്പാവാട, പിഞ്ഞി അടിവസ്ത്രങ്ങൾ, ഓരോ കീറൽ തയ്ച്ചു മൂടുമ്പോഴും പുതിയൊരു കടമ്പ കടന്നുവെന്ന തോന്നൽ, ആത്മവിശ്വാസം. ജീവിതം കീറി തുന്നിയും മുന്നോട്ട് കൊണ്ടുപോകാം. തുന്നിക്കൂട്ടാൻ വിഷമമായെടുത്ത് ഒരു കണ്ടം വെച്ചും തുന്നിച്ചേർക്കാം. ആത്മാവിൻ്റെ വസ്ത്രമാണോ ശരീരം? ഗഹനമായി ആലോചിച്ചുകൊണ്ടാണ് മാർഗരീത്ത കീറലുകളിലൂടെ സൂചിയും നൂലും ഓടിച്ചത്. ഞാൻ എൻ്റെ ആത്മാവാണെങ്കിൽ ശരീരമെന്ന ഈ വസ്ത്രത്തിന് എന്തർത്ഥം? ഇത് ജീർണം, നശ്വരം. എങ്കിൽ ഇതിനെ ചൊല്ലി നടക്കുന്ന സദാചാര വിചാരങ്ങൾക്ക് എന്തർത്ഥം? വ്യവസ്ഥകളും നിയമങ്ങളും ശരീരത്തെയല്ലാതെ ആത്മാവിനെ ബാധിക്കുന്നില്ലല്ലോ. ആത്മാവിൽ 1000 തവണ നിയമങ്ങൾ തെറ്റിക്കാൻ കഴിയുന്നു. ശരീരത്തിലാണ് നിയമങ്ങൾ പാലിക്കപ്പെടുന്നത്. വ്യവസ്ഥയ്ക്കും കീഴടങ്ങുന്നതും ആത്മാവല്ല, ശരീരമാണ്. തൂക്കിക്കൊല്ലുന്നതും ആത്മാവിനെയല്ല, ശരീരത്തെയാണ്. കക്ഷത്തിൽ നിന്ന് തുടങ്ങി മാറിടത്തിലേക്ക് നീണ്ടുവന്നൊരു കീറലിനൂടെയാണ് റേഷൻ കടക്കാരൻ്റെ ഭാര്യ മാർഗരീത്തയുടെ ദേഹം കണ്ട് താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോലെ ജിജ്ഞാസയോടെ അവർ വീണ്ടും വീണ്ടും ആ കീറലിനുള്ളിലേക്ക് നോക്കി. ഞാനൊരു സാരിയും ബ്ലൗസും തരട്ടെ? മടിച്ചു മടിച്ച് അവർ ചോദിച്ചു. പ്രസന്നമായ മുഖത്തോടെയാണ് മാർഗരീത്ത അത് നിഷേധിച്ചത്. അത് വേണ്ട, ബ്ലൗസിൻ്റെ കീറൽ മറച്ചു പിടിച്ച് അവൾ പറഞ്ഞു. മുണ്ട് കുത്തണ സൂചിയും നൂലും തന്നാൽ മതി, റേഷൻ കടക്കാരൻ്റെ ഭാര്യയുടെ മുഖം വാടി. അതെന്താ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും സ്വീകരിക്കാത്തെ? ഇത്ര സഹായിച്ചിട്ട് മടുപ്പ് വരുന്നില്ലേ? ഞാനെന്താ സഹായിച്ചേ? റേഷൻ കടന്ന് ഇത്തിരി കാശും കൂടി കൂട്ടിത്തരാൻ പറഞ്ഞ അങ്ങേര് കൂട്ടാക്കില്ല. ഞാനായിട്ട് എന്തെങ്കിലും തന്ന സിസ്റ്റർ മേടിക്കൂല്ല. കരീക്കൻ മാർഗരീത്തയെ ഉപേക്ഷിച്ചു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നതെങ്കിലും റേഷൻ കടക്കാരൻ്റെ ഭാര്യ അത് വിശ്വസിക്കുന്നില്ല. എങ്കിലും അവരുടെ കണ്ണുകളിൽ കാണുന്ന കൂടുതൽ കരുണ, വാക്കുകളിലെ കൂടുതൽ അലിവ്, മുഖത്തെ കൂടുതൽ സഹതാപം സൂചിപ്പിക്കുന്നത് അവരും നാട്ടുകാരുടെ വാക്ക് വിശ്വസിക്കുന്നുവെന്നാണ്. തൊട്ടും തൊടാതെയും നാട്ടുകാരുടെ വർത്തമാനങ്ങൾ മാർഗരീത്തയുടെ ചെവിയിൽ കൊടുക്കാൻ അവർ ശ്രമിക്കുന്നു. മാർഗരീത്തയുടെ ഉദരത്തിൽ വളരുന്ന പാപം തൻ്റേതല്ലെന്ന് പറഞ്ഞാണ് കരീക്കൻ ഉപേക്ഷിച്ചു പോയതെന്ന് മഠത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മാർഗരീത്ത എവിടെയെല്ലാം പോയി, എവിടെയൊക്കെ പാർത്തു, എന്തൊക്കെ ഉണ്ടായി എന്നാർക്കറിയാം. അച്ഛൻ നിരപരാധിയാണ് ഉറപ്പ്. മാർഗരീത്ത അച്ഛനെ വശീകരിച്ചതാണ്. തൊലിവെളുപ്പ് കാട്ടി അച്ഛനെ വീഴ്ത്തി. ആളുകൾ പറഞ്ഞോട്ടെ, സിസ്റ്റർ ധൈര്യമായിരിക്കണം, റേഷൻ കടക്കാരൻ്റെ ഭാര്യ മാർഗരീത്തയെ ആശ്വസിപ്പിച്ചു. മണ്ണിൽ കണ്ടത് മരത്തിൽ കണ്ടു എന്ന് പറയണത് ആൾക്കാരുടെ സ്വഭാവം. താനതൊന്നും വിശ്വസിക്കുന്നില്ല. സിസ്റ്റർ ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. മുറിക്കകത്ത് വെളിച്ചം കുറവായിരുന്നു. ജനൽ തുറന്നാൽ മാർഗരീത്തയെ ഈ നിലയിൽ ലോകം കാണും. ലോകം പുച്ഛിക്കും. ആത്മാവിന് രൂപമില്ല, അത് വസ്തുവല്ല. രൂപമില്ലാത്ത ഒന്ന് എങ്ങനെ ശരീരത്തെ മറയ്ക്കും? സൂചിയും നൂലും നേരത്തെ നിശ്ചയിച്ച വഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കും. മാർഗരീത്ത കണ്ണടച്ചാൽ പോലും കിരലുകൾ അത് നേരിട്ട് കൊണ്ടിരിക്കും. തൻ്റെ ഉദരത്തിൻ്റെ ഫലം പാപമോ പുണ്യമോ? മാർഗരീത്ത വികാരഭേദമില്ലാതെ അതിനെ സ്വീകരിക്കും. സത്യം പറഞ്ഞാൽ കരീക്കൻ മാത്രമല്ല, മാർഗരീത്തയുടെയും മനസ്സൊരുങ്ങിയിരുന്നില്ല, ആവശ്യപ്പെട്ടിരുന്നില്ല. ശരീരം അതിൻ്റെ വഴിക്ക് പ്രവർത്തിച്ചു. തുന്നിക്കഴിഞ്ഞ ബ്ലൗസ് കക്ഷത്തിൽ വല്ലാതെ ഇറങ്ങി അസ്വസ്ഥതയുണ്ടാക്കി. ഇട്ട് ശീലമായിക്കോളും. ഉച്ചയ്ക്ക് ശേഷം അവൾക്ക് യോഹന്നാൻ കശേശിയെ കാണാൻ പോകണം. അതിനു മുൻപ് റേഷൻ കാർഡ് അടിച്ചു വാരണം. അരിയും പഞ്ചസാരയും ലോഡ് വരുന്ന ദിവസമായതിനാൽ പണി കൂടുതലുണ്ടാവും. മാർഗരീത്ത ഭക്ഷണം കഴിക്കാനിരുന്നതും പിച്ച ചോദിച്ചുകൊണ്ട് വാതിൽകൾ വിളിയുയർന്നു. കരീക്കൻ പോയതിൽ പിന്നെ എന്നും ഭക്ഷണം അധികം വന്നിരുന്നു. ഭക്ഷണം മാത്രമല്ല, വെള്ളം, വെളിച്ചം, വായു, സ്ഥലം ഒക്കെ മിച്ചം വരികയാണ്. എനിക്ക് എന്തിനാണ് ഇത്രയെല്ലാം? ചിലപ്പോൾ ഈർച്ചയോടെ മാർഗരീത്ത ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു പിടി അരിയും കൊണ്ട് കതക് തുറന്ന മാർഗരീത്ത വാതിൽക്കൽ അഗസ്റ്റിനെ കണ്ട് സ്തംഭിച്ചു നിന്നു. അഗസ്റ്റിൻ്റെ തോളിൽ നാണു ഉണ്ടായിരുന്നു. രണ്ടു കാലും അഗസ്റ്റിൻ്റെ തോളത്തുകൂടെ നെഞ്ചിലേക്ക് തൂക്കിയിട്ട് അഗസ്റ്റിൻ്റെ തലയിൽ താടി അമർത്തി അവനിരിക്കുന്നു. പെട്ടെന്നൊരു പരിഭ്രമമാണ് മാർഗരീത്തയ്ക്ക് തോന്നിയത്. അഗസ്റ്റിൻ പിച്ചപ്പാത്രം അവളുടെ നേരെ നീട്ടി. കൈക്കുമ്പിള്ള അരി അവൾ അതിലേക്കിട്ടു. സന്തോഷം, അഗസ്റ്റിൻ തെളിഞ്ഞ ചിരിയോടെ പറഞ്ഞു. അയാൾ നാണുവിനെ തോളത്ത് നിന്നിറക്കി. പിടിവിടാതെ അഗസ്റ്റിൻ്റെ കാലിൽ തൂങ്ങി അവൻ മറഞ്ഞു നിന്നു. മാർഗരീത്ത കൈനീട്ടിയപ്പോൾ അവൻ അഗസ്റ്റിൻ്റെ പിന്നിലൊളിച്ചു. അകത്തേക്ക് വരൂ ഫാദർ, മാർഗരീത്ത ക്ഷണിച്ചു. കുടിക്കാൻ കുറച്ചധികം വെള്ളം വേണം. അഗസ്റ്റിൻ തോളത്തെ സഞ്ചിയും പിച്ചച്ചട്ടിയും ജനൽപ്പടിയിൽ വെച്ചു. നാണുവിനെ എടുത്തുപൊക്കി ഒന്ന് വട്ടം കറക്കിയിട്ട് അവനെയും ജനൽപ്പടിയിലിരുത്തി. വെയിലും വേനലും ക്രൂരമായിരിക്കുന്നു. എങ്ങനെ കഴിച്ചുകൂട്ടും ആളുകൾ? മരങ്ങൾക്ക് പോലും താങ്ങാനാവുന്നില്ല ഈ ഭയങ്കര ചൂട്. മാർഗരീത്ത അത് കേട്ടുകൊണ്ട് നിന്നു. എത്ര കാലമായി മുഴക്കമുള്ള ഈ ശബ്ദം കേട്ടിട്ട്? ഭൂതകാലത്തിലെ ഏതോ വിദൂരഭൂമിയിൽ മറന്നുവെച്ച പ്രിയ വസ്തു പോലെ മാർഗരീത്ത അതിനെ തിരിച്ചെടുക്കുന്നു. അഗസ്റ്റിൻ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകി. നാണുവിൻ്റെ മുഖവും കഴുകിച്ചു. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല. അഗസ്റ്റിൻ മാർഗരീത്തയുടെ മുഖത്തുറ്റു നോക്കി. അയാളുടെ കണ്ണുകളെ നേരിടാൻ തനിക്ക് കഴിയുന്നില്ലെന്ന് മാർഗരീത്തയ്ക്ക് തോന്നി. അവൾക്ക് വാക്കുകളുടെ കെട്ടഴിഞ്ഞു കിട്ടിയില്ല. അയാളോട് അപരാധം ചെയ്തവളെ പോലെ അവൾ തല കുനിച്ചു നിന്നു. ഒരിക്കൽ കൂടി നാണുവിനെ ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ മാർഗരീത്തയെ തേടി വന്നത്. എനിക്കിപ്പോൾ ഇവനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യമാണ്. പറഞ്ഞത് അബദ്ധമായോ എന്നറിയാൻ അയാൾ മർഗലീതയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അവളുടെ അമ്പരപ്പ് അയാൾ കണ്ടറിഞ്ഞു. വേണം എന്നല്ല, ഏതെങ്കിലും അനാഥാലയത്തിൽ അവനെ ഏൽപ്പിക്കാം. എനിക്ക് പക്ഷേ മർഗലീതയെ ഏൽപ്പിക്കണമെന്ന് തോന്നി. മർഗലീത അറിയാതെ അവളുടെ വലം കൈ അടിവയറിന് മീതെ തൊട്ട് തലോടി കടന്നുപോയി. പിന്നെ അവൾ നാണുവിൻ്റെ മുഖം കണ്ടു. കരഞ്ഞു പോവാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ കൈ നീട്ടി നാണുവിനെ എടുത്തു. രണ്ട് കൈയും മർഗലീതയുടെ സെറിസിൽ വെച്ച് ഒരു നിമിഷം നേരം നിന്നു. ഫാദർ അഗസ്റ്റിൻ, നന്മ നിറഞ്ഞവളെ, സ്വസ്തി, അയാൾ പിറുപിറുത്തു. മർഗലീതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തടുക്കാനോ മറയ്ക്കാനോ അവൾക്ക് കഴിഞ്ഞില്ല. യാത്ര പറഞ്ഞിറങ്ങും മുൻപ് ഫാദർ അഗസ്റ്റിൻ മർഗലീതയ്ക്ക് അസാധാരണമായ ഒരു ചിത്രം സമ്മാനിച്ചു. കോപകലുഷിതമായ മുഖത്തോടെ ചാട്ടവാർ വീശി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമായിരുന്നു അത്. പതിവ് ചിത്രങ്ങൾ തരുന്ന ശാന്തിയോ സമാധാനമോ കരുണയോ എളിമയോ ഒന്നും അതിലുണ്ടായിരുന്നില്ല. കത്തുന്ന കോപത്തിൻ്റെ ചിത്രമായിരുന്നു അത്. അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുക. പ്രയാസമായിരുന്നു. അവൻ്റെ മുഖം ചുവന്നിരുന്നു, കണ്ണുകൾ തിളങ്ങിയിരുന്നു. ചിത്രത്തിനാകട്ടെ തീയുടെ നിറമായിരുന്നു. ഇതൊരു അസാധാരണ ചിത്രമാണ്. മർഗലീത മുമ്പ് ഒരിക്കലും ഇത് കണ്ടിരിക്കാനിടയില്ല. പള്ളിയിലോ മഠത്തിലോ ഇത് വെക്കാനും സാധ്യതയില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ മനുഷ്യനെ എത്രയോ സ്നേഹിക്കുന്നു. ഉപാധികളില്ലാത്ത തൻ്റെ ഹൃദയ പരമാർത്ഥങ്ങളെ എങ്ങനെ വെളിപ്പെടുത്തുമെന്നറിയാതെ അവൾ കുഴങ്ങി. നിങ്ങളുടെ തിരുനാളുകളെ ഞാൻ വെറുക്കുന്നു. നിങ്ങളുടെ വിശുദ്ധ സമ്മേളനങ്ങളിൽ ഞാൻ സന്തോഷിക്കില്ല. നിങ്ങളുടെ പുണ്യബലികളിലേക്ക് ഞാൻ ദൃഷ്ടി തിരിക്കില്ല. നിങ്ങളുടെ വീണാനാദം ഞാൻ ചെവികൊള്ളില്ല. നിങ്ങളുടെ സംഗീതം എനിക്ക് വേണ്ട. പിന്നെന്തിന് ഈ പള്ളികൾ, അരമനകൾ, പ്രതാപങ്ങൾ, സമ്പത്ത്, സ്ഥാപനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നീതി ജലം പോലെ ഒഴുകട്ടെ എന്നും സത്യം വറ്റാത്ത അരുവി പോലെ നിലനിൽക്കട്ടെ എന്നും കൂടിയുണ്ട്. നന്ദി മർഗലീത, ഇനി എപ്പോഴെങ്കിലും കാണാം. പട്ടിപ്പുണ്ണിയാളെ ഇറങ്ങിപ്പോയി. വിലപ്പെട്ടതെന്തോ കൈമോശം വരുന്നു എന്ന തോന്നൽ മർഗലീതയെ ഉലച്ചു. നാണുവിനെയും എടുത്തുകൊണ്ട് മർഗലീത ഓടി വഴിയിലേക്ക് ഇറങ്ങി നിന്നു. നീണ്ടു നീർന്ന് നടന്നു പോകുന്നു അയാൾ. ചിതറിയ മുടി കാറ്റിൽ പാറിപ്പറന്നു. സ്നേഹത്താൽ പീഡിതൻ, സ്നേഹത്താൽ ബന്ധിതൻ, സ്നേഹത്താൽ നിരാലംബൻ. ഇടങ്കയിലെ പിച്ചപ്പാത്രത്തിൽ അന്നത്തെ അപ്പം അയാൾ ശേഖരിച്ചു കഴിഞ്ഞോ?